പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ പരിപാപനവും പരിശുദ്ധവുമായ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തികച്ചും ദൈവസ്നേഹത്താൽ നിയോഗിതരും നിർബന്ധിതരുമായി അരുമനാഥൻ്റെ പാദാന്ത്യത്തിലേക്ക് മഹാപരിശുദ്ധനെ ആരാധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അടുത്തു വന്നിരിക്കുന്ന ദൈവസന്നിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ, ബഹുമാന്യ ശ്രേഷ്ഠ കർത്താവിൻ്റെ ദാസൻ സാമുവേൽ പാസ്റ്റർ സാമുവേൽ മാഥൻ അവർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. തികച്ചും യാദൃശ്യമെന്ന് തോന്നുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു ഇന്ന് ഈ സ്ഥലസഭയിൽ കർത്തദാസന്മാരോടും നിങ്ങളോടും കൂടി ആയിരിക്കാൻ ഇടയായി തീർന്നത്. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായി വാഷിങ്ടൺ സ്റ്റേറ്റിലുള്ള സിയാറ്റിൽ താമസിച്ച കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു. എൻ്റെ മകൻ ജീവിൻ കാനഡയിൽ ആയിരിക്കുന്നു ചില 2 വർഷമായിട്ട്. ഈ സ്ഥലസഭയിൽ കർത്താവിനെ ആരാധിച്ചു വരുന്ന ജെഫിൻ, ഷെറിൻ എന്നിവരെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ, ജെഫിൻ്റെ സിസ്റ്ററാണ് എൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരിപ്പോൾ തൽക്കാലം ഈ സഭയിൽ കൂടുമെന്ന് കർത്താവിനെ ആരാധിക്കുന്ന സിസ്റ്റർ മഞ്ജുവിൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം സന്നിധരായ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 1-2 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. വചനശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ, അതിന് തൊട്ട് സമീപമുള്ള 5 മൈൽ മാത്രം വ്യത്യാസമുള്ള സ്ഥലമാണ് മണർകാട്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പൈതൽ പ്രായത്ത് തന്നെ കർത്താവിനെ രക്ഷകനും കർത്താവായി അംഗീകരിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ മണർകാട് പള്ളി പാരമ്പര്യത്തിൽ നിന്ന് മാതാപിതാക്കൾ ഞങ്ങളൊക്കെ രക്ഷാനുഭൂതിയിലേക്ക് വരുവാനിടയായി. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും അങ്ങനൊരു നിയോഗം കർത്താവ് തന്നു. തുടർന്ന് ദൈവത്തിൻ്റെ പഠനത്തിനായി എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസത്തിന് ശേഷം ബൈബിൾ കോളേജ് പഠനത്തിനായിട്ട് പോയി. ദൈവത്തിൻ്റെ മഹത്വം. അതിന് ശേഷം 1979 മുതൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. 35 വർഷം ഇന്ത്യാപന്തിക്കോ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പല സഭകളിൽ മാറി മാറി പാമ്പാടി സെൻറ്ററിലും കോട്ടയം സെൻറ്ററിലുമായി ഞാൻ നിങ്ങളെ ശുശ്രൂഷയിൽ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പല പാഴ്സനേജുകളിൽ മാറി മാറി താമസിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും 3 പേരുണ്ട്. മോള് സൗദി അറേബ്യയിലാണ്, ഇവിടെ ആയിരിക്കുന്ന ജിബിൻ, ഞങ്ങളോടൊപ്പം സിയാറ്റിലായിരിക്കുന്ന ജസ്വിൻ. 3 കുഞ്ഞുങ്ങളും പാഴ്സനേജിലാണ് ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇത്രത്തോളം നടത്തി. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളത്. കാനഡയിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നു. എന്നാൽ അതിലുപരിയായ ഒരു സന്തോഷം, ജീവന് ഒരു പൈതലിനെ കർത്താവ് സമ്മാനിച്ചു. അങ്ങനെ എൻ്റെ കൊച്ചുപുത്രനെയും കാണുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ജെഫിനായി ദൈവത്തെ സ്തുതിക്കും. ജെഫിൻ്റെ വൈഫ് ഷെറിൻ്റെ പിതാവും ഇവിടെ ഉണ്ടല്ലോ, ആചാര്യ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ 1982 ഈ വാഴൂര് പുളിക്കക്കവലയിൽ IPC ബദേൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലയളവ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ ഈ കാനഡയിൽ വെച്ച് പരിചയപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ ശുശ്രൂഷ സഭയിൽ എൽസമ്മ എന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററുടെ സഹോദരിയുടെ മകനാണ് ഇവിടെ നിങ്ങളോടൊപ്പം ആ കൊയറിലൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച നോബി. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നോബിയെ കാണുവാനിടയായി. മാത്രമല്ല എന്നോടൊപ്പം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കർത്താവിന് വേലയോടുള്ള ബന്ധത്തിൽ ആയിരുന്ന കർത്താവിന് ദാസൻ പാസ്റ്റർ MC ഉദുപ്പ് അവരുടെ മകൻ ഈ സഭയിലുണ്ട്. അവപ്പൻ്റെ പേര് ഞങ്ങൾ വിളിക്കുന്ന സാങ്കുട്ടി എന്നാണ്. നിങ്ങൾ എന്താ വിളിക്കുന്ന അറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സാങ്കുട്ടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. സാങ്കുട്ടി നാട്ടിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. വീണ്ടും കാനഡയിൽ വന്ന് കാണുവാൻ ദൈവം അവസരം നൽകി. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ടോപ്പിക് അങ്ങ് അവസാനിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അല്പസമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ കർത്താവ് നൽകിയ ആലോചന ഓർപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ആക്ട്സ് ഓഫ് അപ്പോസ്തോലിക് ചാപ്റ്റർ 12 വേഴ്സ് 9. മതി. പരിശുദ്ധനായ ദൈവമേ ഹൃദ്യമായി ഇടപെടണം, ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കണം, വചനത്തിൽ മറിഞ്ഞുകിടക്കുന്ന ദൈവിക മർമ്മങ്ങൾ വ്യക്തമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. കർത്താവിൻ്റെ നാമം ഞങ്ങളിൽ മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ കാലത്ത് ഹേരോബ രാജാവ് സഭയിൽ പലരെയും പീഡിപ്പിച്ചു. പ്രത്യേകിച്ചും യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ കയ്യിൽ കിട്ടി. പത്രോസിനെ പിറ്റേ ദിവസം ശബത്തായതുകൊണ്ട് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക. ഈ അവസരത്തിൽ നന്നാല് ചേവകരെ പത്രോസിന്റെ ഇടത്തും വലത്തും കാവലാക്കിയിരിക്കുന്നു. കാരാഗ്രഹത്തിന്റെ ഇരുമ്പ് അഴികൾക്കുള്ളിൽ കിടക്കുന്നു. നാളെ വിസ്താരം. അതിനടുത്ത ദിവസം യോഹന്നാന്റെ സഹോദരൻ യാക്കോബിന് സംഭവിച്ചതുപോലെ തനിക്ക് സംഭവിക്കാം. തൻ്റെ ഉള്ളുരുകി വേദനപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് പ്രൈസ് ദി ലോർഡ്, ഈ നന്നാല് ചേവകരെ പത്രോസിന് ഇടം വലം കാവലാക്കിയിരുന്നു എങ്കിലും താൻ അന്ന് രാത്രി നന്നായി ഉറങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഈ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ, ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ഈ മനോവേദന ഉളവാകാവുന്ന സന്ദർഭത്തിൽ അതെല്ലാം മറന്നുകൊണ്ട് സ്വസ്ഥമായി ആ കാരാഗ്രഹത്തിൽ ഈ ഭക്തനായ മനുഷ്യൻ ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ സകല ഭാരവും ദൈവസന്നിധിയിൽ ഇട്ടതുകൊണ്ട്, ഭാരമില്ലാത്തൊരു മനസ്ഥിതിയിൽ താൻ വിശ്രമിച്ചതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് തൊട്ടു. അല്ല, ഒരു ദൂതൻ വന്ന് തൊട്ടു. പത്രോസെ, നീ എഴുന്നേക്ക്, ബന്ധിക്കപ്പെട്ടിരിക്കുക, നന്നാല് ചേവർ കാവൽ കിടക്കുക. പത്രോസിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. പത്രോസ് എഴുന്നേറ്റു. നീ പുതപ്പ് പുതച്ച് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അങ്ങനെ പത്രോസ് ഇങ്ങനെ പോവുക. ഒന്നാം കാവൽ കടന്നു, രണ്ടാം കാവൽ കടന്നു. പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിലിന്റെ അടുക്ക ചെന്നപ്പോൾ അത് തന്നെ തുറന്നുപോയി. പട്ടണത്തിൽ ചെന്ന് ഇങ്ങനെ ഇരുമ്പ് വാതിലും തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ദൂതനൻ പത്രോസിനെ വിട്ടുപോയി. അപ്പോൾ പത്രോസ് ചിന്തിക്കുക, അതാ നമ്മൾ വായിച്ച ആദ്യത്തെ വാക്യം, ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമോ എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നെന്ന് നിരൂപിച്ചു. ഇത് വാസ്തവമാണോ അതോ ഒരു ദർശനമാണോ ഒരു സ്വപ്നമാണോ? ഈ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ചില വൻകാര്യങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഇത് സ്വപ്നമാണോ അതോ വാസ്തവമാണോ എന്ന് സംശയം തോന്നുമാറ് നമ്മെ ചിന്തിപ്പിക്കും. നമ്മൾ സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. സിയോന്റെ മക്കൾ അവർ മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു അല്ലേ? എവിടെ എഴുതിയിരിക്കുന്നേ? 126 സങ്കീർത്തനത്തിന് ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. സിയോന്റെ 126 ഒന്ന്, സാംസ് ചാപ്റ്റർ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, കേട്ടോ കേട്ടോ കേട്ടോ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഇസ്രായേൽ മക്കൾ ചിന്ന ഭിന്നമായി ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചെതറപ്പെട്ടു. BC 606, 597, 587, ബാബേലിൽ നിന്ന് നെബുക്കദ്നേസർ വന്ന് പിടിച്ചോണ്ട് പോയി, ശൽമനസർ വന്ന് പിടിച്ചോണ്ട് പോയി, അവർ ചെതറപ്പെട്ടു. ഒരു കാരണവശാലും ആകാശം ഇടിഞ്ഞ് വീണാലും ഇസ്രായേൽ ഒന്നിക്കുകയാണെന്ന പലരും ചിന്തിച്ചത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? അവരെ മടക്കി വരുത്തി. അവർ മടക്കി വന്നു കഴിഞ്ഞപ്പോൾ, സിയോന്റെ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. പ്രിയരെ, നമ്മുടെ ചിന്തയ്ക്കും നിരൂപണത്തിനും വിചാരങ്ങൾക്കും അപ്പുറമായി ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുമ്പോൾ ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയം തോന്നുമാറ് ദൈവം നമ്മെ ചിന്തിപ്പിക്കും. അത്രത്തോളം നമ്മെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ നുള്ളി നോക്കണമെന്ന്. എന്തിനാണെന്നറിയാം? ഉറക്കം തെളിയാൻ. ഉറക്കം തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന്. അത്രത്തോളം മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാ. പക്ഷേ നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇട്ടേക്കണം. നമ്മൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കരുത്. പലപ്പോഴും വിവിധ നിരയിലുള്ള ഭാരം, ഭീതി, അസ്വസ്ഥത, ഇവയെല്ലാം ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്നു. പുലോസേനയുടെ ഒരു വാക്യമുണ്ട്, വെളിച്ചത്തിന്റെ അവകാശം പ്രാപിക്കേണ്ടതിന് നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു. ഞാൻ ഈ പത്രോസിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് തുടർന്ന് അല്പം കൂടെ ചിന്തിക്കണം. അതിനു മുമ്പ് ഇതിന് നേരെ എഗൻസ്റ്റായിട്ടൊരു അനുഭവം പെട്ടെന്ന് ദൈവാത്മാവ് എനിക്ക് ഓർമ്മപ്പെടുത്തുക. അതായത് കർത്താവായ യേശുവിനെ സ്നാനപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം അയച്ച യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിലായി. സംഭവം ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ തന്റെ മനസ്സ് വിഭ്രാന്തപ്പെട്ട് പത്രോസിനെ പോലെ കാരാഗ്രഹത്തിൽ നന്നായി ചേവറിടയിൽ കിടന്നു. പത്രോസ് ഉറങ്ങിയതുപോലെ ഈ യോഹന്നാൻ ഉറങ്ങാൻ കഴിയുന്നില്ല. അയ്യോ, യോഹന്നാൻ ആരായിരുന്നു? സാക്ഷാൽ മശിഹായെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാ. യോഹന്നാൻ കാരാഗ്രഹത്തിൽ ആയ ഒരു സന്ദർഭം. അപ്പോൾ ആ കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴികൾക്കുള്ളിലൂടെ കൈനീട്ടി യോഹന്നാന്റെ ശിഷ്യന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ആ യേശുവിനോട് ചോദിക്കണം, നീയാണോ വരുവാനുള്ളവൻ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ഇത് യോഹന്നാൻ ചോദിച്ച സന്ദർഭം വ്യക്തമായിട്ട് എഴുതിയിരിക്കുക മത്തായി സുവിശേഷത്തിൽ. സമയമില്ലെങ്കിലും പെട്ടെന്നൊന്ന് വായിച്ച് മത്തായി 11:2 വായിച്ച്. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ച വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? യോഹന്നാൻ സംശയമാ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ. യേശു ക്രിസ്തുവാണോ മശിഹ? യേശു ക്രിസ്തുവാണോ വീണ്ടും വരുവാനുള്ളവൻ? എന്റെ യോഹന്നാനേ, അങ്ങ് നേരത്തെ എന്താ പറഞ്ഞത്? ആ ഗലീലയുടെ യോർദാന് തീരത്ത് വെച്ച് സ്തോത്രം താൻ പ്രസംഗിച്ചു, ദാ വരുന്നു ഒരുത്തൻ, അവന് ചെരുപ്പിന് വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ ദൈവപുത്രനാകുന്നു, അവൻ സാക്ഷാൽ ദൈവമാകുന്നു, അവന് ചെരുപ്പിന് വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതാ ലോകത്തിലെ പാപത്തെ ചുമന്നൊഴുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് ഒച്ച പറഞ്ഞ വ്യക്തിയാ യോഹന്നാൻ. ഇപ്പത്തെ പറയുക, വരുവാനുള്ളവൻ നീയാണോ അതോ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ശിഷ്യന്മാരോട് വിട്ടു പറയുക. കാരണം എന്നാ, തന്റെ മനോഭാരം നിമിത്തം, ഭീതി നിമിത്തം. യേശു ക്രിസ്തു ദൈവപുത്രനാണെങ്കിൽ എനിക്കിങ്ങനെ അനുഭവം വരും, ഞാൻ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയാളാ, എന്നെ ഈ കാരാഗ്രഹവാസം, അയ്യോ നാളത്തെ അനുഭവം എന്താണ്, എനിക്ക് ചിന്തിക്കാനൊക്കുന്നില്ല, എന്റെ ശിരസ് ഉടലിന്മേൽ കാണുമോ? ഈ ഭീതി അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുക യോഹന്നാൻ. നെക്സ്റ്റ്, പ്രൈസ് ദ ലോർഡ്. പിന്നെ കർത്താവ് പറയുന്നൊരു ഭാവമുണ്ട്, അല്ല സോറി, അത് തന്നെ കർത്താവ് പറയുന്ന ഭാവം ഈ മത്തായി സുവിശേഷം 3:11 വായിച്ചേ. മത്തായി 3:11 കേട്ടോ, ഇങ്ങനെയൊക്കെ യോഹന്നാൻ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അല്ലേ ലിയ, ഈ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. അല്ല, കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, സ്ത്രീകളിൽ ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാലേ സ്ത്രീകളിൽ ജനിച്ചോ യോഹന്നാനേക്കാൾ വലിയവനില്ല, അവിടെ തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളിൽ ജനിച്ചോ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനെ എടുത്ത് പരിശോധിച്ചാൽ അവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. ഈ മത്തായി സുവിശേഷം 11:ാം അധ്യായത്തിലെ മത്തായി സുവിശേഷം 11:ാം അധ്യായം അവിടെ നമുക്ക് ആ വേദഭാഗം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 11:11 ആ കേക്കണേ, കേക്കണേ, കർത്താവ് പറയുക, സ്തോത്രം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെയാ കർത്താവ് പറഞ്ഞത്. യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ച കാര്യമാണ് 11:ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആദ്യം അപ്പോഴാണ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് നിന്ന് പോയി ചോദിച്ച് നീയാണോ വരുവാനുള്ളവൻ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ശിഷ്യന്മാർ പോയി കഴിഞ്ഞതിന് ശേഷം കർത്താവ് തന്നെ പറയുക, സ്ത്രീകളിൽ നിയമിച്ച യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, എന്താണെന്നറിയാമോ? സ്വർഗത്തിലേറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്നറിയാമോ? യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ഏറ്റവും ചെറിയവനായിരിക്കാൻ സാധിക്കുള്ളൂ. പ്രതികൂല സന്ദർഭത്തിൽ, പ്രതിബന്ധങ്ങളിൽ, പ്രലോഭനങ്ങളിൽ മനസ്സ് പതറി ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ത്യജിക്കുന്ന അനുഭവം യോഹന്നാൻ ഉണ്ടായി, സംശയിക്കുന്ന അനുഭവം ഉണ്ടായി. എന്നാൽ ആത്മാവിൻ്റെ ബലത്തോടും വലിയ പ്രത്യാശയോടും സ്വർഗീയ ദർശനത്തോടും കൂടി സാക്ഷാ ദൈവപുത്രനെ എടുത്തു ധരിക്കുവാൻ തക്കവണ്ണം, ആ ദൈവപുത്രന്റെ പാപാന്ത്യത്തിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലെ ഏറ്റവും ചെറിയവനായിരിക്കാൻ പോലും കഴിയത്തുള്ളൂ. ദൈവത്തിന് ബഹുത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ എൻ്റെ കൈ നിട്ട് പറയുന്നതല്ല, തിരുവെഴുത്തിലെ വേദവാക്യം അങ്ങനെ തന്നെയാ, ദൈവത്തിന് ബഹുത്വം ഉണ്ടാകും. ഇനി നമ്മൾ ആദ്യം വായിച്ച ഭാഗത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ടോപ്പിക് അവസാനിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇത് വാസ്തവമാണോ സ്വപ്നമാണോ എന്ന് പത്രോസ് സംശയിക്കുക. അടുത്ത ബാക്കി നമ്മൾ വായിച്ചല്ലോ, പത്രോസിന് സുബോധം വന്നപ്പോൾ പത്രോസ് കാര്യം മനസ്സിലായി. പത്രോസിന് സുബോധം വന്നിട്ട് പത്രോസ് വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവനെ വിടുവിച്ചെന്ന് വാസ്തവമായിട്ട് അറിഞ്ഞു. ഇത് വാസ്തവമാ, സ്വപ്നമല്ല. ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു, എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ ഉദ്ധരിക്കപ്പെട്ട വിമോചിതനായ പത്രോസ് ആദ്യം കാരാഗ്രഹത്തിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നറിയാവോ? തനിക്ക് വേണ്ടി ഒരു സഭ ഒരു രാത്രി മുഴുവൻ ഉറക്കളം ചെന്ന് പ്രാർത്ഥിക്കുക, അവര് ഓൾ നൈറ്റ് പ്രയർ നടത്തുക, ആ സഭാ ഹാളിൻ്റെ അടുക്കലേക്ക് പോവുക. അവിടെ ചെന്ന് പത്രോസ് ഇങ്ങനെ മുട്ടി. അപ്പോൾ ഒത്തിരി പേര് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ ദൈവദാസനെ വിടുവിക്കണമേ, കാരാഗ്രഹത്തിൽ ആ നാളെ എന്ത് സംഭവിക്കുന്നു അറിയുന്നില്ല, ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ വരുത്തണേ. പക്ഷേ വിവരം എന്താണെന്ന്, പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് അറിയാവുന്ന ആ രോധ എന്നൊരു കൊച്ചു പെങ്കൊച്ച് ഈ ശബ്ദം കേട്ട്, കതകെ മുട്ടിയ ഡോറെ മുട്ടിയ ശബ്ദം കേട്ട് ഇവൾ ഓടിച്ചെന്നു പത്രോസ് ആണെന്ന് തിരിച്ചറിഞ്ഞു ശബ്ദം കേട്ട്. ഇവിടെ പൊതു സദസ്സിൽ ഉറക്കം പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിരിക്കുന്നു, ദൈവത്തിന് ദാസന ദൈവം വിടുവിച്ചിരിക്കുന്നു, ദാ ദേ വാതുക്കെ വന്നിരിക്കുന്നു. എല്ലാവരും പ്രൈസ്തരോട് പറഞ്ഞു, എല്ലാവരും സ്തോത്രം പറഞ്ഞു, ഇല്ല, അവരെല്ലാവരുടെ പറയും നിനക്ക് ഭ്രാന്ത, നിനക്ക് ഭ്രാന്താണെന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, എല്ലാ വാക്യം വായിക്കാൻ സമയമില്ല. ഇല്ല, ഇവള് ശക്തിയായിട്ട് പറയുക, പത്രോസ് തന്നെയാ ഉടനെ പറയുക. ശകലം കൂടെ ഒരു മയം ഈ വിശ്വാസികൾക്ക് വന്നു. അവര് പറയുകയാണേ, അങ്ങനെയാണെങ്കിൽ പത്രോസ് ആയിരിക്കും പത്രോസിന്റെ ദൂതനായിരിക്കും അല്ലേ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്ര 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 സ്തോത്രം, ഹാലേലൂയ. പത്രോസിന്റെ ശബ്ദം അവിടെ തിരിച്ചറിഞ്ഞു, സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പഠിപ്പിക്കാൻ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു, അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു. പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്ന് അവർ പറയുക. ശകലകുടെ മയം. ഞാനും ചിന്തിക്കുന്ന വിഷയം ഇതല്ല. ഒന്നാം കാവന് കടന്നു, രണ്ടാം കാവനും കടന്നു, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിലാണ് തന്നെ തുറന്നുപോയി. എന്നാൽ ഈ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്ന ഒരു കഥ ഒന്നും തുറന്നു കൊടുക്കുന്നില്ല. ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് പത്രോസിലെ ഇരുമ്പ് വാതിലും തന്നെ തുറന്നു. അവിടെ ഒന്നും പത്രോസിന് മുട്ടേണ്ടി വന്നില്ല. എന്നാൽ പത്രോസിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസികൾ എന്ത് ചെയ്യുന്നില്ല? കഥ തുറക്കുക. അവര് കഥ തുറക്കാതെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം അത്രത്തോളം വിശ്വാസമേ ഉള്ളൂ. ഒരു ഓൾ നൈറ്റ് പ്രയർ എന്നുള്ള നിലയിൽ, കർമ്മം നിർവഹിക്കുക എന്നുള്ള നിലയിൽ പോയി സഹകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാലേ സ്തോത്ര സ്തോത്ര സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് ഇവിടെ വരുമെന്ന് അവർ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് കഥ തുറക്കാത്തത്. നമ്മൾ പലപ്പോഴും പലതും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിലൊരു തീരുമാനമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഇതിങ്ങനെയൊക്കെ നടക്കുള്ളൂ, ഇതിങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്, ഒരു അമ്മച്ചി നമ്മുടെ കേരളത്തിലെ മുറ്റോടിക്കുമ്പോൾ പുറത്തൊരു പാറ ഇങ്ങനെ, അവരുടെ മുറ്റത്ത് പുറകിലത്തെ മുറ്റത്തൊരു പാറ, അത് പായൽ പിടിച്ചിരിക്കുക. അമ്മേരെ ആ അമ്മച്ചി ഓർത്തത്, ഓ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മല നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക ഈ പാറ ഇവിടുന്ന് മാറാൻ, ഈ കല്ല് ഇവിടുന്ന് മാറാൻ. അത് പൊട്ടിച്ചു മാറ്റാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല, തന്നെ വീട് തൊട്ട് ചേർന്ന് വീടും ഇരിക്കുന്നു. അവരകത്ത് കയറി പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പാറ മാറണം, പാറ മാറണം. ഞാൻ കഥ തുറന്ന് നോക്കുമ്പോൾ പാറ മാറണം. കുറച്ചുനേരം പ്രാർത്ഥിച്ചത് കഥ തുറന്ന് നോക്കി, പാറയ്ക്ക് യാതൊരു മാനസാന്തരം. അതുപോലെ തന്നെ ചിരിച്ചോണ്ട് നിപ്പുണ്ട് പാറ. അന്നേരം അമ്മച്ചു പറഞ്ഞു, അല്ലാലും എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ, അല്ലാലും എനിക്കറിയാമായിരുന്നു ഈ പാറയ്ക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ, അല്ലാലും എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞു വന്ന വിശ്വസിപ്പി, കടന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് എപ്പോസ്തലൻ വിശ്വാസികളോട് പറഞ്ഞത്, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ പ്രാപിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മുടെ ചിന്തയ്ക്കപ്പുറം, നമ്മുടെ നിരൂപണത്തിനപ്പുറം, നമ്മുടെ വിചാരത്തിനപ്പുറം, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം, ചിന്തയ്ക്കപ്പുറം. ഉദാഹരണത്തിന് പറഞ്ഞാലേ, അശുദ്ധി തേടി പറക്കുന്ന കാക്കകൾ കൂട്ടമായി ഒരു വിശുദ്ധനെ തേടി പറന്നു വരിക. ആരായിരുന്ന വിശുദ്ധൻ? ഏലിയാ. മലയാളം ബൈബിളിനകത്ത് കാക്ക എന്നാ, ഇംഗ്ലീഷ് ബൈബിൾ മറ്റ് ലാംഗ്വേജ് വായിക്കുമ്പോൾ കാക്കകൾ എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. റാവൻസ്. ഒരുപറ്റം കാക്കകൾ അപ്പോൾ ഉയർച്ചയായിട്ട് ഈ വിശുദ്ധനെ തേടി പറന്നു വരിക. അതൊന്നും ബുദ്ധിക്ക് അകത്ത് ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. ഒരു നേരമായിരുന്നെങ്കിൽ നമുക്ക് സംശയിക്കാറുണ്ട്, ആ മരത്തിന്റെ കമ്പയെല്ലാം കണ്ടിരുന്നപ്പം ചുണ്ടെന്ന് താഴെ പോയതാണ്. ഒരു നേരമല്ല, ഒമ്പത് നേരമല്ല, കെരേ തോട്ടിലെ വെള്ളം വറ്റുപോളും ഈ കാക്ക വന്നും പോയി നിന്നുകൊണ്ടിരുന്നു. അതാ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. അതനുഭവിച്ചറിയുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഒന്നിനെ കുറ്റം വിചാരപ്പെടരുന്ന് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക. അടുത്ത് പറയാവോ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ തരും. എന്ന് വെച്ചാൽ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന ഒരു ചെറിയ സൂത്രമല്ല ദൈവം തരുന്നത്, ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാ, ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം. അല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്ര സ്തോത്രം. അത് തന്നെയാ കർത്താവ്. കർത്താവ് ഈ ഈ യഹൂദന്മാരുടെ നിയമപ്രകാരമുള്ള യെരുശലേം പള്ളിയിൽ പെസഹാ പെരുന്നാളിന് ഈ അമ്മയപ്പന്മാർ കർത്താവിനെ കൊണ്ടുപോയി, കണ്ടില്ല. ഒരു ദിവസം മുഴുവൻ കർത്താവില്ലാതെ പുറകോട്ട് നടന്നു. പിന്നെ ആ മനസ്സിലായി കർത്താവ് കൂടെ ഇല്ലെന്ന്, അമ്മയ്ക്കും അമ്മയ്ക്കും അപ്പനും സഹയാത്രക്കാരുടെ കൂടെ ഉണ്ടെന്ന് ഊഹിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസം മുഴുവൻ യേശുവില്ലാതെ അവർ യാത്ര ചെയ്തത്. സഹയാത്രക്കാരുടെ കൂടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞോടി, ഓടി അവിടെയെല്ലാം അന്വേഷിച്ച് കണ്ടില്ല. കർത്താവ് ഇരിക്കുന്ന സ്ഥലം സ്വന്തം വളർത്തുപിതാവിനും ഈ മാതാവിനും പോലും മനസ്സിലായില്ല. അവസാന മൂന്ന് ദിവസം തപ്പിയപ്പോഴാണ് കർത്താവിനെ കണ്ടത്. എവിടെയാ? അങ്ങ് ഏറ്റവും ശാസ്ത്രിമാരും പരീശന്മാരും തത്വജ്ഞാനികളും ബുദ്ധിജീവികളും ഇരിക്കുന്നതായ ആ വിശേഷാൽ ആ ദേവാലയത്തിന് ഏറ്റവും പ്രധാന ഭാഗത്ത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? കർത്താവ് പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അവൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടേ സ്തോത്രം, ലൂക്കോസ് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ ഉത്തരങ്ങളിൽ അവർ വിസ്മയിച്ചെന്ന്. കർത്താവ് പറഞ്ഞ ഉത്തരങ്ങളിൽ ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും തത്വജ്ഞാനികളും എന്ത് ചെയ്തു? അവർ വിസ്മയിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലേലൂയ. നമ്മളെ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ ഉത്തരം തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തരാ. ഒരു ചെറിയ ഉത്തരം തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മളെ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ ഉത്തരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ നമ്മൾ വിശുദ്ധരായിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മൂന്ന് കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം നമ്മളെ ഇവിടെ കണ്ണടയുന്നതിന് മുമ്പ് ഈ ഭൂമിയിലിട്ട് തന്നെ അനുഗ്രഹിക്കും. ഒന്ന്, നമ്മൾ വിശുദ്ധരായിരിക്കണം. രണ്ട്, ഒന്നാമത്തെ കാര്യം നമ്മൾ വിശുദ്ധരായിരിക്കണം. രണ്ട്, നമ്മൾ ആരാധനയുള്ളവരായിരിക്കണം. മൂന്ന്, നമ്മൾ ആത്മഭാരമുള്ളവരായിരിക്കണം. മനസ്സിലായോ? നമ്മൾ വിശുദ്ധരായിരിക്കണം, നമ്മൾ ആരാധനയുള്ളവരായിരിക്കണം, പിന്നെ ആത്മഭാരമുള്ളവരായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ ഭർത്താവും രക്ഷിച്ചു, മക്കളും, ബസ്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, ഞങ്ങൾക്ക് ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്. അയലൊക്കെക്കാർ ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും എനിക്കൊരു ഖേദവുമില്ല. അങ്ങനെ ഒരു കണക്കൂട്ടലായിരിക്കരുത്. ആത്മഭാരം, ആത്മഭാരം, ആത്മഭാരം. നടക്കുന്ന വഴിക്കും പോകുന്നു, അയ്യോ അവർ രക്ഷിക്കപ്പെട്ടില്ലല്ലോ, കർത്താവ് വന്നാൽ അവർ നിത്യമായ യാവര സ്ഥലത്തേക്ക് പോകുമല്ലോ എന്നുള്ള വേദന എന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ധന്യനാ. ദൈവത്തിന് സ്തോത്രം. ആത്മഭാരം, അതോടൊപ്പം വിശുദ്ധി. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ക്ഷമിക്കണം, ഒരു രണ്ടു മൂന്ന് മിനിറ്റോടെ മുന്നോട്ട് പോയി. സ്തോത്രം. യോബിൻ്റെ കഷ്ടകാലം അവസാനിച്ചത് എങ്ങനെയാണ്? ഒടുവിൽ താൻ്റെ പ്രാർത്ഥന വാർത്തി, എൻ്റെ ദൈവമേ, എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് നീ ഒത്ത ദ്രാസര എന്നെ ഒന്ന് തൂക്കി നോക്കണേ. 31:5 യോബ് 31, എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ദ്രാസര എന്നെ ഒന്ന് തൂക്കി നോക്കണം. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഹോ, 500 ഏർക്കാളെ, 7000 ആട്, 3000 ഒട്ടകം, ദാസീദാസന്മാർ, കണ്ണെത്താത്ത ദൂരത്തിൽ വസ്തുവകളെല്ലാം ഉണ്ടായിരുന്ന യോബ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ എല്ലാം നശിച്ചു. ഉടതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിൽ വേദനപ്പെട്ടു, നിരാശപ്പെട്ടു നിലവിളിക്കുന്നു. പക്ഷേ ഒറ്റ പ്രാർത്ഥന, എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ദ്രാസൻ എന്നെ ഒന്ന് തൂക്കണം. ദൈവമേ, ആ ഫിഗർ മനസ്സിലായല്ലോ. അടുത്തത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടേ. ദൈവമേ, നിനക്ക് എന്നെ അറിയാമല്ലോ, ഞാനാ പ്രാർത്ഥിക്കുന്നത്, എന്റെ പരമാർത്ഥം എവിടുന്ന് മനസ്സിലാക്കിയല്ലോ. ഞാനാ പ്രാർത്ഥിക്കുന്നത്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകണമേ എന്ന് ഇയ്യോബ് ഒപ്പ. അങ്ങനെ വേദോസത്തിലുണ്ട്. ദൈവമേ, നിനക്കെന്നെ മനസ്സിലായില്ലേ, എന്റെ അഡ്രസ് നിനക്കറിയാമല്ലോ, ഞാനാ പ്രാർത്ഥിക്കുന്നത് എന്ന് ഇയ്യോബ് ഒപ്പ. 31:35 വായിച്ചു. കേക്കണം, എന്നെ ഞെട്ടിച്ച ഒരു വാക്കിയത്, ഇതാ എന്റെ ഒപ്പം. അർഹതയുള്ളവർക്ക് ഒപ്പിടാൻ വകുപ്പുള്ളു, അല്ല ചുമ്മാ അതിലേലും നടക്കുന്ന ഒപ്പിട്ടാൽ വല്ല വിലയുണ്ടോ? യോ പറയ, ഞാനാ പ്രാർത്ഥിക്കുന്നത്, ഇതാ എന്റെ ഒപ്പ്. ഉത്തരം കിട്ടാതെ പോവുകയല്ല, ദൈവം തനിക്ക് എല്ലാ ഇരട്ടി കൊടുത്തു. തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ ഇരട്ടി ദൈവം കൊടുത്തു. 500 ഏർക്കാള്, അതെ 1000 ആക്കി, 7000 ആട്, 14000 ആക്കി, 3000 ഒട്ടകം, അത് 6000 ആക്കി, സകലതും ഇരട്ടി കൊടുത്തു. മക്കൾ 7 ആൺമക്കളും 3 പെൺമക്കളും ആദ്യം ഉണ്ടായിരുന്നു. വീണ്ടും ദൈവം എന്ത് ചെയ്തു? 7 ആൺമക്കളെയും 3 പെൺമക്കളെയും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, 10 ഒപ്പിച്ചാൽ പോരെ, 8 2 10, 6 4 10, 9 1 10, ഇങ്ങനെയൊക്കെ ഒപ്പിക്കായിരുന്നു. പക്ഷേ രണ്ടാമത് കൊടുത്തതും ദൈവം എങ്ങനെ കണക്ക് തെറ്റിയില്ല ദൈവത്തിന്. രണ്ടാമതും 7 ആൺമക്കളെയും കൊടുത്തു, 3 പെൺമക്കളെയും കൊടുത്തു. അപ്പോൾ ചില ചിന്തിക്കുമ്പോൾ കാളയും ആടും ഒട്ടകവും ഒക്കെ ഇരട്ടി കൊടുത്തു, മക്കളെ മാത്രം സൂക്ഷം 10 പിന്നെയും കൊടുത്തു, ഇരട്ടി കൊടുത്തില്ലല്ലോ. ആടും കാളയും കോഴിയും എല്ലാം എന്ത് ചെയ്യും? ഈ ഭൂമിയിലെ ഉള്ളു, അതിനൊന്നും ആത്മാവില്ല. അതുകൊണ്ട് ഇരട്ടി ഇയ്യോ ഒന്ന് കണ്ടോട്ടെന്ന് കരുതി കൊടുത്തതാ. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇയ്യോ പിന്നെ എത്ര മക്കളെ കാണാം? ഇരട്ടി 20 മക്കളെ കാണും. ദൈവത്തിന് മഹത്വമുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവം വിശ്വസ്തനാ, എൻ്റെ ദൈവം വാക്കുമാറാത്തവനാ, എന്റെ ദൈവം മതിയായവനാ, പരിജ്ഞാനത്തേക്ക് അവിടെ നിന്ന് ഉത്തരം നൽകുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ, അവന്റെ വാക്കുകളിലും ഉത്തരങ്ങളിലും വിസ്മയിപ്പിക്കുന്നവനാ എന്റെ ദൈവം. പക്ഷെ ഒരു കാര്യം, ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം, ഞാനും നിങ്ങളും ആരാധനയുള്ളവരായിരിക്കണം, ഞാനും നിങ്ങളും ആത്മഭാരമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ വിസ്മയിപ്പിച്ചതുപോലെ, ഇത് വാസ്തവമാണോ അതോ സ്വപ്നമാണോ? അല്ല, ഇത് വാസ്തവമാണ്, സ്വപ്നമല്ല, ഇത് യാതൊരു വാസ്തവം തന്നെയാ എന്ന് പറവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ ഈ കണ്ണടയുന്നതിന് മുമ്പ് നമുക്ക് പലതും കാണണം, പലതും കാണണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവിക നന്മകൾ ഇത് ദർശിപ്പാത്തക്കവണ്ണം വിശുദ്ധിയുടെ പാതയിലൂടി മഹാപരിശുദ്ധനെ ദർശിച്ചുകൊണ്ട് നമ്മുടെ പാദങ്ങളെ ചലിപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസനോടും ദൈവമക്കളോടും സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. നാളെ ദൈവം അനുവദിച്ചാൽ സിയാറ്റിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. രാവിലെ സമയത്ത് കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പസ്മോസ് അവരുടെയും കാണുവാൻ കഴിഞ്ഞ സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ്.